അധ്യായം 3 പേജ് 24. ജലജീവിതം വെടിഞ്ഞവൻ. കുമാരൻ: മീൻപിടുത്തക്കാരനെ മകൻ മീൻപിടുത്തക്കാരൻ തന്നെ ആയിക്കൊള്ളണമെന്നുണ്ടോ? കൃഷിക്കാരനെ മകൻ കൃഷിക്കാരനും. 365 ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ എന്ത് കിട്ടും? കുറേ നെല്ലും മീനും കക്കയും. നല്ലൊരു വീടുണ്ടോ? കിടക്കാൻ കട്ടിലുണ്ടോ? ഇടാനൊരു നല്ല തുണിയുണ്ടോ? ചൂട്ടുകറ്റയല്ലാതെ രാത്രിയിൽ ഒരു വഴിവിളക്ക് കൂട്ടിനുണ്ടോ? കുമാരൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടാൽ കലി വരും. നിലത്ത് നിൽക്കട ചെക്ക, കുമാരൻ്റെ അമ്മ പറയും. കുമാരൻ്റെ അമ്മ തഴപ്പായി നെയ്യുകയാണ്. വീതി കുറഞ്ഞ അളികൊണ്ട് അരികിന് ചുവപ്പും പച്ചയും കരവെച്ച് മിനുസമുള്ള മെത്തപ്പായ. കുമാരൻ്റെ അച്ഛൻ എരുമയെ തേച്ചു കുളിപ്പിക്കുകയാണ്. കുളി കഴിഞ്ഞ പയ്യും കിടാവും. വെയിൽ കൊണ്ട് കറുക തിന്നുന്നു. എല്ലാ വീടുകളിലും എന്ന പോലെ കുമാരൻ്റെ മുറ്റത്തുമുണ്ട് ഒരു കൊച്ചു ആമ്പൽക്കുളം. അതിൽ ശുദ്ധജലം, അതിൽ ആമ്പൽ പൂക്കൾ, ചെറുമീനുകൾ. കുമാരൻ കെട്ടാൻ പോകുന്ന പെണ്ണ് കുഞ്ഞിമാധു വിറകുവരയുടെ വാതുക്കലിരുന്ന് മീൻ നന്നാക്കുകയാണ്. വിറകുവര നിറയെ ഉണങ്ങിയ പട്ട, ചകിരി, ചിരട്ട, കണ്ടലിൻ്റെ ചുള്ളികൾ, ഓലക്കുടികൾ. വിറകുവരയുടെ മീതെ കുമ്പളം കായ്ച്ചു കിടക്കുന്നു. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പുറത്തേക്ക് കടന്ന നല്ല വല്ല പണിയും കിട്ടും, കുമാരൻ മൂന്നാളോടുമായി പറഞ്ഞു. കുമാരൻ്റെ അമ്മയ്ക്ക് കളി വന്നു. അവർ അളി കീറുന്ന കത്തിയെടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു. എന്ത് പ്രാന്താടാ പറയണേ? കുമാരൻ ആ കത്തിയെടുത്ത് താടി ചൊറിഞ്ഞു. എനിക്കല്ല, നിങ്ങൾക്കാ ഭ്രാന്ത്. മേലനങ്ങി പണിയെടുക്കാൻ വയ്യ, അതെന്നെ, കുമാരൻ്റെ അച്ഛൻ പറഞ്ഞു. കുഞ്ഞിമാധു വ്യസനിച്ചു. കുമാരൻ അവളുടെ അടുത്ത് വന്ന് നിന്നുവെങ്കിലും അവൾ അവനെ ഗൗനിച്ചില്ല. മീനൊരച്ചു കഴുകി വരഞ്ഞ് ഉപ്പും മുളകും മഞ്ഞളും തേച്ച് വറുക്കാൻ പാകത്ത് കുമാരൻ്റെ അമ്മയുടെ അടുത്ത് വെച്ചു കൊടുക്കും വരെ അവൾ കുമാരൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. എന്താ അത്ര ഗൗരവം? അവൾ അടുത്തുകൂടി കടന്നുപോയപ്പോൾ കുമാരൻ പിടിച്ചു നിർത്തി ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. കുമാരൻ സൂത്രത്തിൽ അവളുടെ മുലകളിൽ തൊട്ടു. അവൾ വഴുതി മാറി. മീൻ നറന്നു. കുമാരൻ മൂക്കുചീറ്റി. നന്നായിപ്പോയി, കുഞ്ഞിമാധു പറഞ്ഞു. കുമാരൻ്റെ അച്ഛന് മാത്രമല്ല, കുഞ്ഞിമാധുവിൻ്റെ അച്ഛനും ദേഷ്യം വരും. മണ്ണിലും വെള്ളത്തിലും മനസ്സറിഞ്ഞ് പണിയെടുക്കുന്ന ചെക്കനല്ലാതെ കുഞ്ഞിമാധുവിൻ്റെ അച്ഛൻ അവളെ കൊടുക്കില്ല. എനിക്ക് പത്തും പലതൊന്നുമില്ല, ഒരേ ഒരെണ്ണം. അതിനുള്ളതാ എൻ്റെ മണ്ണും വെള്ളവും. അതൊക്കെ വേണ്ട പോലെ നോക്കി നടത്താൻ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാ അവൾക്കൊരു തുണ വേണ്ടത്. പണിയെടുത്ത് മണ്ണ് നന്നാക്കണമെന്നല്ലാണ്ട് അവൾക്കിപ്പോൾ ഒരു മജിസ്ട്രേറ്റ് വന്നിട്ട് എന്താ കാര്യം? അങ്ങനെ പറയാനുള്ള ഊറ്റം കുഞ്ഞിമാധുവിൻ്റെ അച്ഛനുണ്ട്. ഒരു വെള്ളം കയറിയിട്ടല്ല, വിശർപ്പ് വെള്ളം വീണിട്ടാണ് ആദിയിലെ വെള്ളത്തിന് പുളിപ്പ് വന്നതെന്ന് വിശ്വസിക്കുന്ന തലമുറയിലെ ആളാണ്. അഴകുള്ള പെണ്ണാണ് കുഞ്ഞിമാധു. തേൻ നിറം, എടുത്താൽ പൊന്താത്ത തലമുടി, കളഞ്ഞെടുത്ത പോലെ ദേഹം, നിറഞ്ഞ യൗവനം. മൂക്കിൻ്റെ തുമ്പത്തൊരു കാക്കപ്പുള്ളിയുണ്ട്, അത് മുഖത്തിൻ്റെ ചന്തം കൂട്ടുന്നു. അവൾക്ക് വയസ്സ് 16. അവളെ കെട്ടാൻ ഏത് മൈസ്രേറ്റും മോഹിക്കും. പക്ഷേ കുഞ്ഞിമാധുവിന് മൈസ്രേറ്റ് വേണ്ട, കുമാരൻ മതി. 10-ാം ക്ലാസ് പഠിപ്പും ചങ്കിലും മുഴയുമുള്ള കുമാരൻ. പക്ഷേ അവനിപ്പോൾ ഈ പറഞ്ഞ വർത്തമാനം കേട്ടാൽ കുഞ്ഞിമാധുവിൻ്റെ അച്ഛൻ അവനെ കല്ലെടുത്തെറിഞ്ഞോടിക്കും. മണ്ണിൽ പണിയെടുത്ത് ദേഹമുറച്ചവനാകണം പുരുഷൻ. മണ്ണിൻ്റെ മനസ്സ് അറിയുന്ന പുരുഷനെ പെണ്ണിൻ്റെ മനസ്സറിയാൻ പറ്റൂ. മണ്ണ് വിട്ട് ഓടിപ്പോവാൻ നിൽക്കുന്ന കുമാരന് എങ്ങനെ കുഞ്ഞിമാധുവിനെ കൊടുക്കും? എന്ത് വിശ്വസിച്ചിട്ട്? കുഞ്ഞിമാധുവിന് ദേഷ്യം വരിക. എന്തിൻ്റെ കുറവാ കുമാരനിവിടെ? ഒരാൾ ഉച്ചയാവോളം പണിയെടുത്താൽ മതി, കുടുംബം കഴിയാനുള്ളത് ആദിയിലെ വെള്ളത്തിൽ നിന്നും കിട്ടും. മീനായിട്ടോ കക്കയായിട്ടോ എല്ലാവരും കൂടി ഒന്നിച്ചു ചെയ്യുന്ന പൊക്കാളി കൃഷിയിൽ ഉണ്ണാനുള്ള നെല്ല് കഴിച്ച് വിൽക്കാനുള്ളതും കിട്ടും. 6 മാസം നെല്ലും 6 മാസം മീനും കൃഷി ചെയ്താൽ ആദിയിൽ സുഖമായിട്ട് ജീവിക്കാം. ഉണ്ണണത് ഏറ്റവും നല്ല ചോറാണ്. മത്തനും കുമ്പളവും ചീരയും പയറുമൊക്കെ എല്ലാ വീട്ടിലുമുണ്ട്. പശുവും എരുമയും കോഴിയും താറാവും ഉണ്ട്. കുഞ്ഞിമാധുവിൻ്റെ അമ്മ നെയ്യുന്ന തഴപ്പായയിൽ കുഞ്ഞിമാധു കിടക്കുന്നു. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ അമ്മമാർ നെയ്തു തരുന്നതാണ് കിടക്കപ്പായ. നേരം വെളുക്കുവോളം കാട്ടിലും കായലിലും നിന്ന് തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഒറ്റയടിപ്പാതയിലൂടെ ചൂട്ടുകറ്റയും മിന്നിച്ച് ആണും പെണ്ണും മുന്നിലും പിന്നിലുമായി നടന്നു പോകുമ്പോൾ ഞരമ്പിന് തീപിടിക്കും. അത്ര ഭംഗിയാണ് ഇരുട്ടിന്. പിന്നെ ചെളിയോ വെള്ളമോ എന്നൊന്നും നോട്ടമില്ല. കെട്ടിമറയണതും ചൂട്ടുകറ്റ കത്തിക്കിടുന്നതും അപ്പോഴാണ്. കുമാരൻ്റെ അമ്മ തന്നെ 100 തവണ പറഞ്ഞിട്ടുണ്ട് കുമാരൻ ചെക്കനെ വയിച്ചിട്ടുണ്ടായത് നടാൻ കലക്കിയിട്ട പൊക്കാളിപ്പാടത്തെ ചെളിയിൽ കിടന്നിട്ടാണെന്ന്. അന്നത്തേതുപോലെ ഒരു കുത്തിമറിച്ചിലൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും. വെറുതെയല്ല അവൻ്റെ കക്ഷങ്ങൾക്ക് പൊക്കാളിപ്പാടത്തെ ചെളിയുടെ മണം. എന്നു തൊട്ടാണ് കുമാരന് ജലജീവിതം എടുത്തത്? ജലജീവിതം. കുമാരൻ പുച്ഛിക്കുന്നു. അതിരും രൂപവുമില്ലാത്തത്, കുടത്തിൽ വെച്ചാൽ കുടം പോലെ, കുളത്തിൽ തടഞ്ഞിട്ടാൽ കുളം പോലെ. എന്തെങ്കിലും നിശ്ചിതമുണ്ടോ? എനിക്ക് മടുത്തു. ലോകം പരന്നു കിടക്കുകയാണ്. അറിയാമോ, ഇവിടെ കിടന്നിങ്ങനെ ചീഞ്ഞളിയേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിമാധു നടുങ്ങി. അവളുടെ ലോകം തീരെ ചെറുത്, അറിവും തീരെ ചെറുത്. അവൾക്ക് ഈ നെല്ലും മീനും പുള്ളിച്ചേമ്പുകളും കണ്ടലും കായലുമായാൽ ഒരു പൂർണ്ണലോകമായി. പക്ഷേ അവൾക്കറിയാം, വെള്ളം എല്ലാം ഓർത്തു വയ്ക്കും, വെള്ളത്തിനെല്ലാം അറിയാം. നിങ്ങൾ പോയാൽ നിങ്ങളുടെ വയലൊക്കെ ആര് നോക്കും? മീൻ കുഞ്ഞുങ്ങളെ ആര് നോക്കും? മീൻ കുഞ്ഞുങ്ങളെയും കൊഞ്ചിച്ച് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് എൻ്റെ അച്ഛൻ പറയും. എല്ലാ പഴഞ്ചന്മാരും അത് തന്നെ പറയും. എനിക്കത് പോരാ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മീൻ കുഞ്ഞുങ്ങൾക്ക് അതിലൊരു കാര്യവുമില്ല. എനിക്കോ? തിരുമണ്ടി കുഞ്ഞുമാത് ചോദിച്ചു. കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്ന് കക്ക വാരുമ്പോഴാണ് ചോദ്യം. കാലിനടിയിൽ വട്ടവലയുണ്ട്, വല നിറയെ കക്കയുമുണ്ട്. അതൊന്നും നോക്കാതെ വെള്ളത്തിൽ നിന്ന് അവളെ പൊക്കിയെടുത്ത് നീരൊഴുക്കാലെ മടിയിലിരുത്തി തീപിടിച്ച ചുംബനങ്ങൾ കൊണ്ട് വായ അടപ്പിച്ച് അവളുടെ കിതപ്പിനോടും കുതിരലുകളോടും കുമാരൻ പറഞ്ഞതിങ്ങനെ: നിനക്ക് വേണ്ടിയിട്ടാ പെണ്ണെ ഞാൻ പോണേ. കുഞ്ഞുമാത് വിശ്വസിച്ചില്ല. അവൾക്ക് വേണ്ടിയോ? അവൾക്കെന്താ വേണ്ടത്? കുമാരൻ്റെ വിയർപ്പ്, അവൻ്റെ ചൂര്, അതിൻ്റെ ലഹരിയില്ലാതെ ഒരു രാവോ പകലോ അവളെ കടന്നുപോയിക്കൂടാ. അവൻ്റെ ഗന്ധത്തിൻ്റെ വിദൂരമായ അതിരുകളിൽ പോലും ഒരു നായിനെപ്പോലെ മണം പിടിച്ചു നടക്കുന്നവളാണ് കുഞ്ഞുമാതു. അവൻ്റെ മണം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടതാണ് അവളുടെ ദേശം. അവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ അവൾക്ക് കഴിയില്ല. അവനും അങ്ങനെയായിരുന്നെങ്കിലെന്ന് അവൾ ആശിക്കുന്നു. ആദി വിട്ടുപോകാത്തവൻ. കുമാരൻ അതൊക്കെ ചിരിച്ചു തള്ളി. ഓമനയായ ഒരു വിഡ്ഢിയെന്ന് അവളെ ലാളിച്ചു. ഓമനയായ ഒരു വിഡ്ഢിയെന്ന് അവളെ ലാളിച്ചു. അതല്ലാതെ സ്വന്തം സ്വപ്നങ്ങളിൽ ഇടപെടാൻ അവളെ അനുവദിച്ചില്ല. ഇവിടെ കിട്ടുന്നത് പെറുക്കിത്തിന്ന് ജീവിക്കലല്ല കുമാരൻ്റെ സ്വപ്നം. ദേശത്ത് ആദ്യമായി ഭൂമി വിറ്റവൻ കുമാരൻ. പിന്നെ ചാവുന്നതുവരെ അന്യൻ്റെ ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നു അവൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഒറ്റ മോനായിരുന്നു കുമാരൻ. ഒന്നുണ്ടെങ്കിൽ ഒലക്ക കൊണ്ട് കൊട്ടണം എന്ന പ്രമാണം കുമാരനോടായിരുന്നു പ്രയോഗിക്കേണ്ടിയിരിക്കുന്നത്. വിടപറയും രാത്രിയിൽ പതഞ്ഞുപൊന്തുന്ന ആഹ്ലാദം അടക്കിപ്പിടിച്ച് മുഖത്ത് വിഷാദം വരുത്തി കുഞ്ഞുമാധവിനെ കെട്ടിപ്പിടിച്ച് അവൻ കരയാൻ തുടങ്ങി. എക്കാലത്തെയും ഓർമ്മയ്ക്കായി കന്യാചർമ്മം മുറിച്ച് അവളിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇരുട്ടായിരുന്നു, കട്ടികൂടിയ ഇരുട്ട്. ഇരുട്ടിനൊരു ഭംഗിയും ഉണ്ടായിരുന്നില്ല. വെളിച്ചം വന്നപ്പോഴേക്കും അവൻ പോയിക്കഴിഞ്ഞിരുന്നു. വെളിച്ചത്തിനും ഭംഗിയുണ്ടായിരുന്നില്ല. കുറേ കാലം അങ്ങനെ രാവിനും പകലിനും ഇലകൾക്കും പൂക്കൾക്കും മണ്ണിനും വെള്ളത്തിനും അച്ഛനും അമ്മയ്ക്കും ഒന്നിനും ഒന്നിനും ഭംഗിയില്ലെന്ന തോന്നലോടെ ജീവിച്ചിട്ടും പിന്നെയും കുഞ്ഞുമാധുവിൽ ചില ഭംഗികൾ ബാക്കി നിന്നു. ഭംഗിയും ഭംഗികേടും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ പുറപ്പെടുന്നത്? ഞാനല്ലേ അതിലേതു വേണമെന്ന് നിശ്ചയിക്കുന്നത്? കുഞ്ഞുമാധു അച്ഛൻ്റെ ഒപ്പം നിന്ന് എല്ലുമുറിയെ പണിയെടുത്തു. ഇതിനൊന്നും എനിക്കൊരു തുണ വേണ്ട അച്ഛാ. കുഞ്ഞുമാധു ചിരിച്ചു. വേണ്ടെങ്കിൽ വേണ്ട, അവൾ ചിരിച്ചു കണ്ടല്ലോ എന്ന് അച്ഛനും അമ്മയും സമാധാനിച്ചു. കുഞ്ഞുമാധു തെങ്ങിന് തടമെടുത്തു, എരുമകളെ തേച്ചു കുളിപ്പിച്ചു, പയറുവിത്തുകൾ പാകി, വയലിലും ചെമ്മീൻ കെട്ടിലും പണിയെടുത്തു. വട്ടവലയുമായി ഏകാന്തത തേടി ദൂരെ ദൂരേക്ക് ജലയാത്രകൾ നടത്തി. അധികം ആഴത്തിലേക്ക് പോണ്ട കുഞ്ഞുമാധുവോ അച്ഛനും അമ്മയും ഓർമ്മപ്പെടുത്തി. ആഴത്തോട് കുഞ്ഞുമാധു ഹൃദയം തുറന്നു. കുഞ്ഞുമാധുവിൻ്റെ നെഞ്ചിലിപ്പുണ്ടാക്കിയ ഓളങ്ങൾ അകലേക്കകലേക്ക് പരന്ന് നിറഞ്ഞ് കരകളെ തൊട്ടു. പുല്ലിൻ്റെയും ചെടിയുടെയും മരത്തിൻ്റെയും വേരുകൾ അത് ഏറ്റെടുത്തു, ഇലകളിൽ അത് രേഖപ്പെടുത്തി വെച്ചു. എൻ്റെ കൈ പിടിച്ചോ കുഞ്ഞുമാധുവോ? പലരും അവളോട് പറഞ്ഞതാണ്, അച്ഛനും നിർബന്ധിച്ചതാണ്. കുഞ്ഞുമാധു വഴങ്ങിയില്ല. ജീവിക്കുന്ന കാലം മുഴുവൻ കുമാരനെ വെറുത്തുകൊണ്ട് ജീവിക്കണം. അതിന് കല്യാണം ഒരു തടസ്സമാണ്. കുഞ്ഞുമാധുവിൻ്റെ ചങ്ങാതിച്ചുകൾ പറയുന്നത് വെറുപ്പ് സ്നേഹത്തിൻ്റെ വേറൊരു പേരാണെന്നാണ്. അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞുമാധുവിൻ്റെ കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പൊന്നും പണവും കൊടുത്ത് ബേപ്പൂരുകാരൻ മുഹമ്മദ് ഖണ്ണിൻ്റെ കയ്യിൽ നിന്നും കുമാരൻ വിറ്റുകളഞ്ഞ മണ്ണും വെള്ളവും അവളെന്തിനു തിരിച്ചു വാങ്ങണം? രാവെന്നില്ല, പകലെന്നില്ലാതെ അതിൽ അധ്വാനിച്ച് അതിനെ സ്വർഗമാക്കണം. കാറ്റത്താടുന്ന തൈത്തെങ്ങുകളുടെ താഴെയിരുന്ന് കുമാരൻ്റെ അമ്മയുടെ തലയിൽ പേൻ നോക്കണം. കുമാരൻ്റെ അച്ഛനെ വൈദ്യരെ കാണിക്കാൻ അവൾ തന്നെ കൊണ്ട് കുമാരൻ്റെ അച്ഛനെ വൈദ്യരെ കാണിക്കാൻ അവൾ തന്നെ കൊണ്ടുപോകണം. കുഞ്ഞുമാത്തുവെടുത്തി കുമാരനെ കാത്തിരിക്കുക? കഥകൾ കേട്ട് വളർന്ന തലമുറയിലെ ചെറുപ്പക്കാർ കളിയാക്കി ചോദിക്കും. ഉവ്വടാ, എൻ്റെ പട്ടിയാക്കും, കുഞ്ഞുമാതു ദേഷ്യപ്പെടും, മാർക്കോസ് പറഞ്ഞു. സ്നേഹിക്കാനൊരു കാലം, വെറുക്കാനൊരു കാലം. നൂർ മുഹമ്മദ് പറഞ്ഞ കഥ എന്തുകൊണ്ട് 36 കൊല്ലം മുമ്പ്, അന്ന് കുഞ്ഞുമാധുവിന് വയസ്സ് 16, പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം? കഥയുടെ ആദ്യ രാവ് പിരിയുമ്പോൾ നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ കുമാരൻ വിമർശിക്കപ്പെട്ടു. അവൻ ഒരു വഴി തുറന്നിട്ടു. പലരും അവൻ്റെ പിന്നാലെ പോയി. ആദിയിൽ സുഖം പോരാ, അവർ കാരണം കണ്ടെത്തി. കൈക്കരുത്തും മനക്കരുത്തുമുള്ള ചെറുപ്പക്കാർ, അവർ ആദിക്ക് നഷ്ടം തന്നെ എന്ന് കഥാരാവ് വിലയിരുത്തി. എന്നേ അവർ ബലപ്പെടുത്തേണ്ടിയിരുന്ന മൺതിട്ടകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ വിസ്തൃതമാക്കേണ്ടിയിരിക്കുന്ന വയലുകൾ ചുരുങ്ങി ചെറുതാവുന്നു. തിരിച്ചെത്തും. ആദിയിൽ തിരിച്ചെത്താതെ അവരെവിടെ പോകാൻ? സുഖങ്ങളെല്ലാം അനുഭവിച്ച ശേഷം നെഞ്ചിൽ നെരിപ്പോടുമായി തിരിച്ചെത്തി ആദിയിലെ കിണറുകൾക്കും കുളങ്ങൾക്കും തോടുകൾക്കും ചാലുകൾക്കും അരികിൽ അവർ ചെന്ന് നിൽക്കും. ഞാൻ നിങ്ങളെ ഓർക്കുന്നില്ല, വെള്ളം അവരോട് പറയും. കുട്ടിക്കാലത്തെന്ന പോലെ വരിക എന്നവരെ മാടി വിളിക്കുകയുമില്ല.